ಪಲ್ಲವದೇವನೇ ನಿನ್ನಾಶ್ರಿತ ಚಿತ್ರ ಮಲ್ಲವನೋ ಸ್ನೇಹ ಪೂರಿತನೋ ನಿನ್ನೆ ಅರಿಯಾದಲೆಯುಂ ಅಮರ್ತ್ಯನ ಮಣ್ಣಿಲಿ ನೆತ್ರಯುಂ ಬೋಧಹೀನನ್ ನಿರ್ಜರ ನಾಂ നിന്നിൽ നിർവൃത്തി തേടിയോർ ലജ്ജിതരായവരാരുമില്ല നിന്നെ ഇടയനായി കണ്ട ജനങ്ങൾക്കു പിന്നെ കുറവൊന്നും വന്നതില്ല.
നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ ആർക്കാണ്, എല്ലാവർക്കും എല്ലാം നന്മയാണെന്ന് അവിടെ പറയുന്നില്ല, സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കാണെന്ന് അവിടെ പറയുന്നില്ല. അവിടെ പറയുന്ന രണ്ട് കണ്ടീഷനിലുള്ളവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ രണ്ട് കണ്ടീഷനാണ്: ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർ; രണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടു. ദൈവം സ്നേഹിക്കുന്നവർ എന്ന് പറയുകയാണെങ്കിൽ അതൊരു എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. ദൈവം പാപികളെയും ദുഷ്ടന്മാരെയും നല്ലവരെയും ദൈവത്തെ സ്നേഹിക്കാത്തവരെയും എല്ലാം ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. അതരാ, ഇവിടെ ഒരു അൺകണ്ടീഷണലായിട്ടുള്ളൊരു കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേറെ രണ്ട് കാര്യമാണ്. ഒന്ന്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടു. ആരാണ് ഈ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ? ആരാ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്? രക്ഷിക്കപ്പെട്ടവരെല്ലാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവ നിർണയപ്രകാരം ദൈവം വിളിച്ചവരാണ് രക്ഷിക്കപ്പെട്ടവരെല്ലാം. അന്നേരം, അതായത്, രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന് ആ വ്യക്തിയെ പറ്റിയുള്ളൊരു മുൻനിർണയമുണ്ട്. ആ മുൻനിർണയം എന്താണെന്നുള്ളത് താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. അത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാവുകയാണ്. മാത്രമല്ല, ആ വ്യക്തിയെപ്പറ്റി ദൈവത്തിനൊരു ഫോർ പ്ലാനുണ്ട്. ആ ഫോർ പ്ലാനിലേക്ക്, ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയിലേക്കാണ് ഒരുവനെ ദൈവം വിളിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ നിർണയത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ടവരെല്ലാവരും. എന്നാൽ പിന്നെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു കണ്ടീഷൻ പറയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം, എല്ലാ സംഭവങ്ങളും ദൈവം ഇതിനെ സൂപ്പർനാച്ചുറലി കൺട്രോൾ ചെയ്യുകയും അതിനെ നന്മയിലേക്ക് കൂടി വ്യാപരിക്കുകയും ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് പറയുന്നത്. അന്നേരം അവിടെയും വീണ്ടും ഒരു റിഫൈനിങ് വരികയാണ്. ഈ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരിൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ദൈവം എല്ലാത്തിനെയും നന്മയ്ക്കായിട്ട് കൂടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ ഒരു പദ്ധതിയുടെ പങ്കാളിത്തത്തിലേക്ക് ദൈവം നമ്മളെ ആഡ് ചെയ്യുക. ദൈവത്തിന്റെ ഒരു പ്ലാനിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ മനസ്സിലുള്ള ഒരു ഫോർ പ്ലാനിലേക്ക് ഒരു മനുഷ്യൻ സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. ദൈവത്തിന്റെ വിളിയിലേക്ക് ആ വ്യക്തി റെസ്പോണ്ട് ചെയ്യുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ, അതോടുകൂടി ദൈവത്തിന്റെ പദ്ധതി ആ വ്യക്തിയെ പറ്റിയുള്ള തുടങ്ങുകയാണ്. അത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയേക്കാം, ചിലപ്പോൾ കംപ്ലീറ്റ് ആവാതിരുന്നേക്കാം. അത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ വ്യക്തിയുടെ വിളി വളരെ പ്രത്യേകതയുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത് കാണുകയാണ്. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്യുന്നതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആൻഡ് ഇൻ യു ഓൾ ദ ഫാമിലീസ് ഓഫ് ദ എർത്ത് വിൽ ബി ബ്ലെസ്ഡ്. ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ഒറ്റ കാര്യം, രണ്ട് കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ട്. ഒന്ന്, നിന്റെ ചാർച്ചക്കാരെ, നിന്റെ ദേശത്തെ, പിതൃഭവനത്തെ വിടുക. ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഫസ്റ്റ് കണ്ടീഷൻ വിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെയാണ് പോവുക എന്നുള്ളത്. വിടാതെ പോകാനായിട്ട് ഒക്കത്തില്ല. പലരെയും ദൈവീക പദ്ധതിയിൽ നിന്ന് അവരെ ദൈവിക പദ്ധതി അവർ ഫുൾഫിൽ ആവാതെ പോകുന്നതിന്റെ കാര്യം അവർക്ക് പലതിനെയും വിടാൻ വയ്യ. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ്, ദൈവത്തിന്റെ വിളികൾ, ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ പദ്ധതിയും കോംപ്രമൈസ് ചെയ്ത് അപ്പനെയും അമ്മയെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയുന്നത്. അതൊരു ആദ്യത്തെ കണ്ടീഷൻ തന്നെ അബ്രഹാമിന്റെ അടുത്ത് ആദ്യത്തെ കണ്ടീഷൻ തന്നെ വിടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മകനെയോ സ്വന്തം ജീവനെയോ സ്നേഹിക്കുന്നവർക്ക് എന്റെ ശിഷ്യനായിരിക്കുവാൻ യോഗ്യനല്ല, കഴിയുകയില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. വിശ്വാസിയായിട്ടിരിക്കാമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ദൈവത്തിന്റെ പദ്ധതി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫുൾഫിൽ ആവുകയില്ല. അബ്രഹാമിനെ വിളിക്കുമ്പോൾ ആദ്യം തന്നെ ക്ലിയർ ആണ്, ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആണ്, നിനക്ക് രണ്ടും കൂടി നടക്കുകയില്ല, ഒന്നിനെ വിടുക മറ്റേനെ ഫോളോ ചെയ്യുക. അബ്രഹാം ഇമ്മീഡിയറ്റ്ലി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ തന്നെ അബ്രഹാം പുറപ്പെട്ടു എന്നാണ്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ് അബ്രഹാമിന് കാണുന്നത്. നേരെ അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ പറ്റിയുള്ള ഒരു പദ്ധതി ഇവിടെ ഒരു ഏകദേശ രൂപം അവിടെ വെച്ച് തന്നെ പറയുന്നുണ്ട്. ദൈവം എന്താണ്, എന്തിനാണ് അബ്രഹാമിനെ വിളിച്ചതെന്നുള്ളത് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു നാല് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ, അതൊരു പ്രോമിസാണ്, അതൊരു പ്രൊഫസിയാണ് അബ്രഹാമിനെ പറ്റിയുള്ളത്. ഒന്ന് പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇത് നമ്മൾ വ്യത്യാസമുള്ള കാര്യമാണ്. ഒന്ന് പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അതെങ്ങനെയാണ് ഫുൾഫിൽ ആയത്? എങ്ങനെയാണ് ആ പ്രോമിസ് ഫുൾഫിൽ ആയത്? അബ്രഹാമിൽ കൂടി ജാതികൾ ഉളവാവുകയാണ് അല്ലെ. യഹൂദ ജാതിയും ഇവൻ അറബ് വംശജരും ഉണ്ടായത് അബ്രഹാമിൽ കൂടിയാണ്. അബ്രഹാമിൽ കൂടി വലിയൊരു ജാതിയെ ദൈവം ഉളവാക്കി. ദൈവത്തിന്റെ പദ്ധതി അവിടെ വെച്ച് പറയാണ്. രണ്ട്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കുമെന്ന് പറയാണ്. ഐ വിൽ ബ്ലസ് യു ആൻഡ് മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. ഇന്ന് അബ്രഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാമിന്റെ പേര് വലുതാക്കി. ഒന്നാമത് പറയാണ്, നീയൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, അത് മെറ്റീരിയലായിട്ടും സ്പിരിച്വലായിട്ടും ദൈവം അനുഗ്രഹിച്ചു. മാത്രമല്ല, അവിടെ വെച്ച് നിൽക്കുകയല്ല, അവിടെ പറയാണ് നീയൊരു അനുഗ്രഹമായിരിക്കും. അതായത് ഒരു വ്യക്തിയിൽ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിംഗ് ആവുകയാണ്. അവിടെ തന്നെ നിൽക്കുകയല്ല, അബ്രഹാം ചെല്ലുന്നിടത്തും അബ്രഹാമിനെ ടച്ച് ചെയ്യുന്നവരും എല്ലാം ആ അനുഗ്രഹം അവരിൽ കൂടി അവരെ ബ്ലസ് ചെയ്യുകയാണ്. ഇത് അടുത്തൊരു പ്രോമിസാണ്. അടുത്തതാണ് നാലാമത്തേത്, അവിടെ പറയാണ് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. ഇതെപ്പോഴാണ് ഫുൾഫിൽ ആവുന്നത്? ഈ നാലാമത്തെ പ്രോമിസ്. ആദ്യത്തേത് അബ്രഹാമിൽ കൂടി ഒരു നേഷൻ ഉണ്ടായി. രണ്ടാമത്തേത് അബ്രഹാം ആത്മീയമായും ഭൌതികമായും അനുഗ്രഹിക്കപ്പെട്ടു. മൂന്നാമത് അബ്രഹാമിൽ കൂടി അബ്രഹാമിൻ ബാക്കിയുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുന്നു. നാലാമത് അബ്രഹാമിൽ കൂടി ഭൂമിയിലെ സകല ഫാമിലീസും ബ്ലസ് ആവും. നടന്നപ്പോഴാണ് ഫുൾഫിൽ ആയത്. ഗലാത്യ ലേഖനത്തിൽ അതിന്റെ ഫുൾഫിൽമെന്റ് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൽ കൂടി അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളിലേക്ക് വന്ന് സകല ജാതികളിലേക്കും ആ അനുഗ്രഹം അതിന്റെ ചാനൽ തുടങ്ങും. ഞാൻ ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയും ഡൌട്ടുകളും സംശയങ്ങളും ഉള്ളവർക്ക് അത് ചോദിക്കാനായിട്ട് വരുന്ന വ്യാഴാഴ്ചയും അതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് അൺഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് പലതും ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളവരുണ്ട്, സംശയമുള്ളവരുണ്ട്. അവർക്ക് മാത്രം, ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ല, വളരെ അൺഒഫീഷ്യലായിട്ട് ആർക്കെങ്കിലും വരണമെങ്കിൽ വരാം. ഓക്കെ, ഞാൻ മുമ്പോട്ട് വട്ടെ. അന്നേരം നാലാമത്തെ ബ്ലെസ്സിങ്, വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലെസ്സിങ് പറയാണ്, നിന്നിൽ കൂടി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതായത് യേശുക്രിസ്തു അബ്രഹാമിന്റെ വംശത്തിൽ വരികയും ആ യേശുക്രിസ്തു എന്ന ആ സന്തതിയിൽ കൂടി അവനിൽ വിശ്വസിക്കുന്നവരിലേക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ പകരുകയും ആ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുന്നതോടുകൂടി അബ്രഹാമിലും അബ്രഹാമിന്റെ മക്കളിലും നിന്നിരുന്ന ആ അനുഗ്രഹത്തിന്റെ ആ ചാല് ജാതികളിലേക്ക് തുറക്കപ്പെടുകയും അങ്ങനെ സകല ജാതികൾക്കുമുള്ള ഒരു അനുഗ്രഹം യേശുക്രിസ്തുവിൽ കൂടി ഉണ്ടാകും എന്നുള്ള പ്രോമിസാണ് ഇവിടെ നാലാമത് പറയുന്നത്. നേരെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മനസ്സിൽ വലിയൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ അബ്രഹാമിന്റെ സന്തതികളുണ്ട്. ഐസക്ക്, ജേക്കബ് അത് തുടങ്ങി മുമ്പോട്ട് പോയിരുന്ന യഹൂദ ജാതിയുണ്ട്. അതിൽ കൂടി വരുന്ന യേശുക്രിസ്തു ഉണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമുണ്ട്. അന്നേരം അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഈ എല്ലാ പ്ലാനും കൊണ്ടാണ് വിളിക്കുന്നത്. ദൈവത്തിന്റെ മനസ്സിൽ ഈ പ്ലാൻ മുഴുവൻ ഫുള്ളുണ്ട്. ദൈവത്തിന്റെ മനസ്സിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ അനുഗ്രഹം പ്രാപിക്കുന്ന ഞാനുണ്ട്, നിങ്ങളുണ്ട്. 98 യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജിനു എന്ന വ്യക്തി അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, ദൈവം പറയുമ്പോൾ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. അന്നേരം ദൈവം ഈ വലിയൊരു പ്ലാൻ മനസ്സിൽ വെച്ചുകൊണ്ട് അബ്രഹാമിനെ വിളിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത്, ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയുടെ പങ്കാളിയാവാൻ വേണ്ടിയിട്ടുള്ള കോളിംഗാണ്. അബ്രഹാമിന് പക്ഷേ ഇതറിയില്ല. അബ്രഹാമിന് ഈ വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും അബ്രഹാമിനൊരു ബ്ലൂ പ്രിന്റ് ഒന്നുമില്ല. അബ്രഹാമിന് അറിയാവുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അപ്പനെയും അമ്മയെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും വിടുക, കാണിപ്പാണ്ടിരിക്കുന്ന സ്ഥലം പോലും കാണിച്ചിട്ടില്ല, വിശ്വാസത്താൽ രക്ഷപ്പെടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു ബ്ലൂ പ്രിന്റും ഒരു റോഡ് മാപ്പും ഇല്ലാതെ ബൈ ഫെയ്ത്ത് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക, അടുത്ത സ്റ്റെപ്പ് അടുത്തായിട്ട് ദൈവം കാണിച്ചു, അത്രയേ ഉള്ളൂ. അന്നേരം വിശ്വാസിയുടെ, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ നടപ്പ് എന്നുള്ളത് ബൈ ഫെയ്ത്ത് ആണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പുതിയ നിയമത്തിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്യമാണ്. അന്നേരം രക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിലേക്ക് കടക്കുന്നവൻ ഈ പ്ലാനുകളും പദ്ധതികളും ഒന്നും അറിയില്ല. അവൻ ഒരു കാര്യം മാത്രമേ അറിയാവുള്ളൂ, ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. അത് ദൈവിക പദ്ധതിയാണ്. അത് എന്നിൽ കൂടി ദൈവം ഫുൾഫിൽ ചെയ്യാൻ ശക്തനാണ്. അങ്ങനെ അബ്രഹാം ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുകയാണ്. ആ സ്റ്റെപ്പ് അബ്രഹാം എടുക്കുന്നതോടുകൂടി അബ്രഹാം ദൈവിക പദ്ധതിയിലേക്ക് കാലുവെക്കുകയാണ്. ദൈവത്തിന്റെ എറ്റേണൽ പ്ലാനിലേക്ക് അബ്രഹാം സ്റ്റെപ്പിൻ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ പുറപ്പെട്ടു. ഈ പ്രോമിസ് ദൈവം ഗ്രാജുവലി ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് അബ്രഹാമിനെ കാണിക്കുകയാണ്. അബ്രഹാം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് പല പല രീതിയിൽ. ദൈവിക പദ്ധതി അബ്രഹാമിൽ കൂടി ഫുൾഫില്ലാകാൻ വേണ്ടി ദൈവം അബ്രഹാമിനെ തുടർച്ചയായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് പിന്നീട് കാണുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ ദൈവം ഈ പ്ലാനിനെ ഓരോ തവണയും വിശാലമായിട്ട് അബ്രഹാമിന്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് നടന്നിരിക്കും. അതിനുശേഷമാണ്, കാരണം അതിന്റെ എവിടെ വെച്ച് വേണമെങ്കിലും അബ്രഹാമിന് പിന്മാറിപ്പോകാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ. മുമ്പോട്ട് പോകുമ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ഉണ്ടാകുന്നത് 13-ാമത്തെ അധ്യായത്തിലാണ്. അബ്രഹാമും ലോത്തും തമ്മിൽ ഒരു വിഷയമുണ്ട്, നമുക്കറിയാവുന്ന. അവിടെ വെച്ച് ഈ ലോത്ത് ലോത്ത് വിളി കേട്ട് പോകുന്നതല്ല, ലോത്ത് അബ്രഹാമിന്റെ കൂടെ പോകുന്നതാണ്. അവിടെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അബ്രഹാം ലോത്തിന്റെ അടുത്ത് പറയുകയാണ്, നീ ഇടത്തോട്ടെങ്കിൽ, 9-ാമത്തെ വാക്യത്തിൽ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം പറഞ്ഞു. അപ്പോൾ ലോത്ത് തലപൊക്കി യോർദാനിരികെ ഉള്ള പ്രദേശമൊക്കെ, ലോത്ത് കണ്ണുപൊക്കി, ലോത്തിന്റെ കവച്ചസ് ഐസ് കൊണ്ട് ലോത്ത് കണ്ടത് മെറ്റീരിയൽ കാര്യങ്ങളെ കണ്ടിട്ട് ലോത്ത് ഒരു സെലക്ഷൻ അവിടെ നടത്തുകയാണ്. അത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പറയാണ്, 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളിച്ചത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, ഈ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. അന്നേരം ദൈവത്തിന്റെ പ്രോമിസ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അബ്രഹാമിന് ടെസ്റ്റ് നടന്നു. ആ ടെസ്റ്റിൽ അബ്രഹാം ലോത്തിന് തെരഞ്ഞെടുപ്പ് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവരുടെ സംസാരിക്കുകയാണ്. അടുത്ത ടെസ്റ്റ് അതിന്റെ 14-ാമത്തെ അധ്യായത്തിൽ കാണാം. 14-ാമത്തെ അധ്യായത്തിൽ ഒരു ലോത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് സോദോം രാജാവ്, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, സോദോം രാജാവ് വന്നിട്ട് അബ്രഹാമിന് ചില കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നു. മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ശാലേം രാജാവ് അപ്പവും വീഞ്ഞും കൊടുക്കുന്നു. അപ്പോൾ അബ്രഹാം പറയുന്ന ഒരു വാക്യം 22-ാമത്തെ വാക്യത്തിലുണ്ട്. അബ്രഹാം സോദോം രാജാവ്, സോദോം കാണിക്കുന്നത് ഈ വേൾഡിനെ കാണിക്കുന്ന ഒരു പിക്ചറാണ്. സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയതെന്ന് നീ പറയാതിരിക്കുവാൻ, ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു എന്ന് പറയാണ്. 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദെൻ ആഫ്റ്റർ ദിസ്, അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, അബ്രഹാമേ ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. വീണ്ടും അബ്രഹാമിനെടുത്ത ആ വിഷൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നീ തലപൊക്കി നക്ഷത്രങ്ങളെ നോക്കാനായിട്ട് പറയുകയാണ്. ഇതിനുശേഷം അബ്രഹാമിന് ഇങ്ങനെ തുടർച്ചയായ ടെസ്റ്റുകൾ ഉണ്ടാകുന്നു. ആ ടെസ്റ്റുകളുടെ അവസാനം ദൈവിക പ്രോമിസ്, ദൈവം സത്യം ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമിനെ പറയാണ് രണ്ട് കാര്യങ്ങളുണ്ട്, ദൈവത്തിന്റെ സത്യവുമുണ്ട്, ദൈവത്തിന്റെ പ്രോമിസുമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തവുമുണ്ട്, ദൈവത്തിന്റെ സത്യവുമുണ്ട്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഉൽപ്പത്തി 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെടുത്തത് പ്രോമിസ് ആയിരുന്നുവെങ്കിൽ ആ പ്രോമിസിനെ ദൈവം മാറ്റമില്ലാത്ത ഒരു ഉടമ്പടിയായി സത്യം ചെയ്ത് ഉറപ്പിക്കുന്നതാണ് 22-ാമത്തെ അധ്യായത്തിൽ. ആ 22-ാമത്തെ അധ്യായത്തിന് മുമ്പ്, അതിനു മുമ്പ് അബ്രഹാമിന് ഏറ്റവും വലിയ ടെസ്റ്റിലേക്ക് അബ്രഹാം കടക്കുകയാണ്. അതുവരെയും ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റുകളും ഞാൻ വായിച്ചില്ല, ഞാൻ ചിലത് മാത്രമാണ് പറഞ്ഞത്. 22-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് തന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ നിന്നോട് കഴിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. ലാസ്റ്റ് ടെസ്റ്റിലേക്ക് വരികയാണ്. അതിന്റെ ഒരു കൺവിലേഷനിലേക്ക് വരുമ്പോൾ അവിടെയാണ് ദൈവം ഈ പ്രോമിസിനെ ഉറപ്പിക്കുന്നത്. അതിന്റെ 16-ാമത്തെ വാക്യം, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായികൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചു. അവിടെയാണ് പ്രോമിസ് ഓർത്തായി മാറുന്നത്. വാഗ്ദത്തം ഉടമ്പടിയായിട്ട് മാറുന്ന അവിടെ വെച്ചാണ്. ഈ വാഗ്ദത്തം ഫുൾഫിൽ ആവുകയില്ലായിരുന്നു. അവസാനത്തെ ടെസ്റ്റിൽ അബ്രഹാം വന്ന് നിൽക്കുകയാണ്. ആ ടെസ്റ്റിൽ അബ്രഹാമും ദൈവം മാത്രമേ അറിയുള്ളൂ. കാരണം അബ്രഹാമിന്റെ ഭാര്യ സാറ പോലും ആ ടെസ്റ്റ് അറിഞ്ഞില്ല. ആ ടെസ്റ്റിന് മുമ്പിൽ അന്ന് രാത്രിയിൽ അബ്രഹാമിന്റെ തീരുമാനമെടുക്കാമായിരുന്നു. ലോകത്തൊരു മനുഷ്യൻ പോലും അറിയില്ല അബ്രഹാം എന്താണ് തീരുമാനിച്ചതെന്ന്. സാറ പോലും അറിയില്ല. ആ ടെസ്റ്റ് വളരെ പ്രൈവറ്റ് ആയിരുന്നു, വളരെ രഹസ്യത്തിലായിരുന്നു. അബ്രഹാമിനും ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ആ അവിടെ വെച്ച് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചിട്ട് ആ സ്റ്റെപ്പ് മുമ്പോട്ട് പോവാണ്. എന്താ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക പദ്ധതി എങ്ങനെയാണ് ദൈവം ഉറപ്പിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരികയാണ് ഇവിടെ. പലരുടെയും ജീവിതത്തിൽ ആരും അറിയാത്ത തീരുമാനങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്നുണ്ട്. രഹസ്യ ജീവിതത്തിൽ ആരും അറിയുകയില്ല. അബ്രഹാമിന്റെ ജീവിതത്തിലും ഇത് ആരും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം നടക്കുമായിരുന്നു. ഉൽപ്പത്തി 22-ോടുകൂടി അബ്രഹാമിന്റെ ചരിത്രം അവിടെ ബൈബിൾ സ്റ്റോപ്പ് ചെയ്തതന്നെ. പിന്നീട് നമ്മൾ അബ്രഹാമിനെ പറ്റി കേൾക്കുകയില്ലായിരുന്നു. അല്ലെ, ദൈവം പറയാൻ നീ ഇത് ചെയ്തതുകൊണ്ട്, ബിക്കോസ് ഓഫ് ദിസ്. അവിടെ ക്ലിയർ ആണ്. ആ അവസാനത്തെ പ്രോമിസിനെ ദൈവം കുറച്ചുകൂടി വിശദമാക്കിയിട്ട് അവിടെ ദൈവത്തിന്റെ ഉടമ്പടി അവിടെ ഉറപ്പിക്കുകയാണ്. പിന്നീട് അതിന് ഒരിക്കലും മാറ്റമില്ലാത്തവർ ഉറപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവിക പദ്ധതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ഈ വലിയ പദ്ധതിയിലേക്കാണ് വിളിക്കുന്നത്. ആ പദ്ധതി ഫുൾഫിൽ ആകുന്നത് പല പല വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ നടുക്കാണ്, ഓരോ സ്റ്റെപ്പിൽ. ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് ആ രാത്രിയിൽ റിജക്ട് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്ത് ഒരു മനുഷ്യനും അറിയില്ല അബ്രഹാം എന്താണ് തീരുമാനിച്ചതെന്ന്, ദൈവം ഇങ്ങനെ സംസാരിച്ചതെന്ന് പോലും അറിയില്ല. പക്ഷെ അബ്രഹാം പിന്നീട് ചരിത്രത്തിൽ കാണുകയില്ല. പക്ഷെ ദൈവത്തിന്റെ ഈ ഒരു പദ്ധതി നടക്കുകയും ചെയ്യും അല്ലെ. ദൈവത്തിന്റെ പദ്ധതി അബ്രഹാമായിട്ട് ബന്ധപ്പെട്ടൊന്നല്ല നിൽക്കുന്നത്, ദൈവത്തിന്റെ ലോകസ്ഥാപന മുമ്പേ ഉള്ളൊരു പദ്ധതിയാണ് യേശു ക്രിസ്തുവിൽ കൂടി ഭൂമിയിലെ സകല ജാതികളെ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത്. നേരെ ദൈവത്തിന്റെ പദ്ധതി ഫുൾഫില്ലാവും. എങ്ങനെ ഫുൾഫില്ലാവും? എങ്ങനെയാണ്? ദൈവം വേറൊരാളെ തെരഞ്ഞെടുക്കും, അത്രയേ ഉള്ളൂ. അബ്രഹാം ആ പിക്ചറിൽ നിന്ന് പുറത്തു പോകും. ദൈവിക പദ്ധതിയിൽ നിന്നും അബ്രഹാം ഔട്ടാവുകയും വേറൊരാളകത്ത് വരികയും ചെയ്യും. ആ വ്യക്തിയുടെ പേരായിരിക്കും പിന്നെ നമ്മൾ വായിക്കുന്നത്. അല്ലെ, ഞാൻ പറഞ്ഞ ദൈവത്തിന് ആരും ഇന്നവിറ്റബിൾ അല്ല ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യാൻ. അങ്ങനെ ആരും വിചാരിക്കരുത്, ഞാനില്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നടക്കാതിരിക്കുമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ പദ്ധതി നടക്കും. എന്നാൽ എനിക്ക് ആ ദൈവിക പദ്ധതിയിൽ ഒരു പങ്കും കാണുകയില്ല. ഐ വിൽ ബി എ സ്പിരിച്വൽ നോൺ എൻറ്റിറ്റി, ദൈവിക പദ്ധതിയിലെ പുറത്തുള്ള ഒരു വ്യക്തിയായിട്ട് എന്റെ ജീവിതം തീരുകയും ചെയ്യും. ദൈവിക പദ്ധതി മുമ്പോട്ട് പോവുകയും ചെയ്യും. അതാണ് റോമാലയത്ത് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവിക പദ്ധതിയിലേക്ക് വിളിക്കപ്പെട്ടവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും സകലവും ദൈവം നന്മയ്ക്കായിട്ട് കൂടിയവരിക്കും. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവിക പദ്ധതിയിൽ കടന്നു വന്നവരുണ്ട്, ദൈവിക പദ്ധതിയിൽ നിന്ന് റിജക്റ്റ് ആയവരുണ്ട്. ഇത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു പലരുടെയും ജീവിതത്തിൽ. അബ്രഹാമിൽ കൂടി ദൈവം ആ പദ്ധതി തുടങ്ങുകയാണ്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ ആ ഫുൾ പിക്ചറിൽ അബ്രഹാമിനെ വിളിക്കുകയാണ്, ഈ പദ്ധതിയിലേക്ക് നീയുടെ പങ്കാളിയാവുക, എനിക്ക് മനുഷ്യരെ പറ്റി ഒരു പദ്ധതിയുണ്ട്, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നിന്നെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് അബ്രഹാം അതിലേക്ക് കടക്കുക. അങ്ങനെ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീരണം. അതേ അബ്രഹാമിന്റെ വിശ്വാസമുള്ള വ്യക്തികൾ അതേ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്തത്. മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവിക പദ്ധതിയിൽ കടന്നു വരുന്നവരുണ്ട്, ദൈവിക പദ്ധതിയിൽ ഉണ്ടായിട്ട് റിജക്റ്റ് ആവുന്നവരുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിയെ പറ്റി അങ്ങനെ കാണാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ സന്തതിയായിട്ട് തന്നെ വന്ന യേശാവിനെ നമ്മൾ കാണാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പല പ്രാവശ്യം, യേശാവ് ദൈവിക പദ്ധതിയിലുള്ള വ്യക്തിയായിരുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളിലേക്ക് വരേണ്ടതിന് ദൈവിക പദ്ധതിയിലെ ആ ചാനലിലുള്ള വ്യക്തിയായിരുന്നു യേശാവ്. അബ്രഹാമും ഇസ്ഹാക്കും കഴിഞ്ഞിട്ട് അടുത്ത ആരിലേക്കാണത് പോകുന്നതെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നില്ലെങ്കിലും ജന്മാവകാശം എന്ന രീതിയിൽ ആ ഇൻഹെറിറ്റൻസ് യേശാവിന് അവകാശപ്പെട്ടതായിരുന്നു. എന്നാൽ യേശാവിന് മുമ്പിൽ ഒരു ചോയ്സ് വരുന്നു. യേശാവിന് മുമ്പിൽ ഒരു ചോയ്സ് വരുമ്പോൾ യേശാവ് എടുക്കുന്ന ഒരു ഡിസിഷനോടുകൂടി ദൈവിക പദ്ധതിയുടെ ചാനൽ മാറുകയാണ്. ഒരാൾ ഔട്ടാവുകയും വേറൊരാൾ അകത്തേക്ക് വരികയാണ്. അതാണ് നമ്മൾ 25-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. അവിടെ പറയുന്നത് നമുക്ക് ഹിസ്റ്ററി എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ പറയാണ്, യാക്കോബ് യേശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു, അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. അവിടെ ദൈവാത്മാവ് ഒരു കാര്യം എഴുതുകയാണ്, ഇങ്ങനെ യേശാവ് തന്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ദസ് ഈസോ ഡിസ്പൈസ്ഡ് ഹിസ് ബർത്ത്റൈറ്റ്. യേശാവിന് മനസ്സിലാകുന്നില്ല യേശാവ് അവിടെ റിജക്ട് ചെയ്യുന്നത് എന്താണ് എന്നും യേശാവ് എന്തിനെയാണ് നഷ്ടപ്പെടുത്തുന്നതെന്നും. യേശാവിന്റെ വിഷൻ ഉണ്ടായിരുന്നില്ല. യേശാവ് എന്തിനാണ് നഷ്ടപ്പെടുത്തിയത്? യേശാവ് നഷ്ടപ്പെടുത്തിയത് ഒരു സൂപ്പിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി പ്ലഷർ, മെറ്റീരിയൽ കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവീക പദ്ധതിയെ റിജക്ട് ചെയ്ത വ്യക്തിയാണ് യേശാവ്. ഒരു ചെറിയ ഡിസിഷനായിരുന്നു നമ്മൾ നോക്കുമ്പോൾ. അബ്രഹാമിന്റേത് ഒരു ചെറിയ ഡിസിഷനായിരുന്നു. എന്നാൽ അബ്രഹാം എടുത്ത സ്റ്റെപ്പിലോടുകൂടി മുമ്പോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ യേശാവ് എടുക്കുന്ന ഒരു സ്റ്റെപ്പിലൂടി യേശാവ് അതിന്റെ പുറത്തു പോവുകയാണ്. ഒരു മെറ്റീരിയൽ കാര്യം, അതും ആരും അറിഞ്ഞില്ല. യേശാവിന് മനസ്സിലായില്ല എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്നുള്ള. അവിടെ ദൈവാത്മാവ് എഴുതാണ്, ഹി ഡിസ്പൈസ്ഡ്, അവനതിനെ വിലയില്ലാത്തതായി കണ്ടുകൊണ്ടു എന്നാണ് പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വിലയുള്ളതായിരുന്നില്ല. ആ അനുഗ്രഹത്തെ യേശാവ് ഡിസ്പൈസ് ചെയ്ത് കളഞ്ഞു. ബൈബിൾ ഏറ്റവും ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം യേശാവിന്റെ പിന്നത്തെ കരച്ചിലാണ്. യേശാവ് ഇവിടെ വെച്ചൊന്നും വിഷമിച്ചതായിട്ടൊന്നും കാണുന്നില്ല. യേശാവ് ഡിസ്പൈസ് ചെയ്തെന്ന് പറഞ്ഞില്ല. യേശാവിനെ അലക്ഷ്യമാക്കിയ യേശാവ് പിന്നീട് ഒരു കരച്ചിൽ ഏറിയുന്നുണ്ട്. അത് 27:34 യേശാവ് പറയാണ്, യേശാവ് അപ്പന്റെ വാക്ക് കേട്ടപ്പോൾ അതിദുഃഖിതനായി ഉറക്കം നിലവിളിച്ചു, അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. യേശാവ് വരെ പറയാണ്, ബ്ലസ് മീ ഓ ഫാദർ ഈവൻ മീ ഓൾസോ എന്ന് പറയാണ്. താഴേക്ക് വരുമ്പോൾ 38-ാമത്തെ വാക്യത്തിൽ യേശാവ് അപ്പനോട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. വളരെ പെയിൻഫുൾ ആയിട്ടൊരു കരച്ചിലാണത്. യേശാവിന് അപ്പോഴല്ല അനുഗ്രഹം റിജക്റ്റ് ആയത്. ശരിക്കും ഇസഹാക്കിന് പോലും അനുഗ്രഹം യേശാവിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇസഹാക്കിന് അറിയാമായിരുന്നു യേശാവാണ് ഇൻഹെറിറ്റൻസ് വാങ്ങിക്കേണ്ട വ്യക്തി. പക്ഷെ ഇസഹാക്കിന്റെ പ്ലാനിനെ പോലും ദൈവം തെറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടിയവരിക്കും. ഇസ്ഹാക്ക് പോലും പ്ലാൻ ചെയ്തതിനെ തെറ്റിച്ചുകൊണ്ട്, യാക്കോബിന്റെ കള്ളത്തരം അവിടെ ഉണ്ടായിരുന്നു, യാക്കോബിന്റെ കള്ളത്തരം ഇല്ലായിരുന്നെങ്കിലും ദൈവം അത് തന്നെ ചെയ്തേനെ. യേശാവിന് നാം മനസ്സിലായി, ഇറ്റ് ഈസ് ലോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എറ്റേണലി ലോസ്റ്റ്. യേശാവ് കരയാണ്, അപ്പാ ഒറ്റ അനുഗ്രഹം മാത്രമേ നിനക്കുള്ളൂ, ഒറ്റ അനുഗ്രഹമേ ഉള്ളൂ. ഒരിക്കൽ ലഭിക്കുകയും ഒരിക്കൽ മാത്രം നഷ്ടപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്ന അനുഗ്രഹമായിരുന്നു യേശാവിന്. യേശാവ് അത് പായസത്തിന് വേണ്ടി പുറംകാലുകൊണ്ട് ചവിട്ടിയപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്ലാൻ മാറ്റി. ദൈവത്തിന്റെ പ്ലാൻ മാറ്റി എന്നൊക്കെ പറയുന്ന മാനുഷിക രീതിയിലാണ് ഞാനീ പറയുന്നത്. അടുത്ത ആളിലേക്ക് അനുഗ്രഹം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അതിന്റെ ഒരു അതൊരു സംഭവമായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇസഹാക്കിൽ കൂടി യാക്കോബിലേക്ക് അനുഗ്രഹം ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. യേശാവ് ആ വലിയ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ദൈവീക അനുഗ്രഹം നഷ്ടപ്പെട്ടിട്ട് നിലവിളിക്കുന്ന യേശാവ് എബ്രായലേഖന കർത്താവ് പറയാണ്, ആരും അഭക്തനോ പിന്മാറ്റക്കാരനോ ഒരു ഊണിന് വേണ്ടി തന്റെ ജന്മാവകാശത്തെ ബർത്ത്ഡേറ്റിനെ അലക്ഷ്യമാക്കിയ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ആഗ്രഹിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ടും അത് വിളിപ്പിച്ചില്ല എന്നത്. ഞാൻ പറഞ്ഞത്, ചില വ്യക്തികൾ, യാക്കോബ് ഒരു ഒന്നാം തരം കുറുക്കായിരുന്നു, കള്ളനായിരുന്നു, ഉപായിയായിരുന്നു. യേശാവും യാക്കോബും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യേശാവ് ഒരു നല്ല വ്യക്തിയാണ് കമ്പാരിറ്റീവ്ലി യാക്കോബിനേക്കാൾ. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, യേശാവിന് ഈ ജന്മാവകാശത്തിന് വിലയില്ല, അത്രേ ഉള്ളൂ. യാക്കോബിന് ഇത് കിട്ടിയേ പറ്റൂ, ബൈ ഹുക്ക് ഓർ ക്രൂക്ക് യാക്കോബിന് ഇത് കിട്ടിയേ വെക്കൂ. കള്ളനാണെങ്കിലും യാക്കോബിന്റെ കണ്ണ് ആ ജ്യേഷ്ഠാവകാശത്തിലാണ്. കാരണം യാക്കോബിനറിയാം ഇത് വിലയുള്ളതാണ്, ഞാൻ പുറത്താണ്, ഇത് എങ്ങനെയെങ്കിലും കിട്ടിയെങ്കിലും ഒക്കെയുള്ളൂ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ നല്ല ആൾക്കാരും വന്ന ആൾക്കാരും ഒക്കെ, ഞാൻ പലരും നല്ല ആൾക്കാരുണ്ട്, വളരെ നല്ല ആൾക്കാരുണ്ട്, ചില ക്രൂക്കാണ്. പക്ഷെ ദൈവം നോക്കുന്ന ആരാണെന്നറിയാമോ? ദൈവം നോക്കുന്ന ആരാണ് ഈ കാര്യങ്ങളെ വിലയായിട്ട് കാണുന്നുള്ളത്? അവനെ ദൈവം പിടിക്കുകയാണ്, അവനെ ദൈവ പദ്ധതി. ദൈവം അവനെ പിന്നെ ശരിയാക്കെടുക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് വേറൊരു വിഷയമാണ്. ദൈവം അവന്റെ കള്ളത്തരത്തെ അംഗീകരിക്കുന്നില്ല, ദൈവം അവനെ യഥാർത്ഥത്തിൽ മാറ്റിയാണ് അനുഗ്രഹിക്കുന്നത്, അനുഗ്രഹം ഫുൾഫിൽ ആവുന്നത്. പക്ഷെ ദൈവം അവനെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെയാണ് നോക്കുന്നത്. ആത്മീയ കാര്യത്തെ വിലയായി കാണുന്ന ഒരുത്തനും ആത്മീയ കാര്യത്തെ അലക്ഷ്യമാക്കി കളയുന്ന ഒരു സ്കിൽഫുള്ളായിട്ടുള്ള ഹണ്ടറായിട്ടുള്ള യേശാവ്. യേശാവ് നിലവിളിച്ചു, കരഞ്ഞു, യേശാവകാശം എന്ന നീക്കമായി നഷ്ടപ്പെട്ടു, ദൈവിക പദ്ധതിയിൽ നിന്ന് പുറത്തുപോയി. യേശാവ് നമ്മൾ മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിസമ്പന്നനാവുന്നുണ്ട്, ശരിക്കും യാക്കോബിനേക്കാൾ സമ്പന്നനാവുന്നുണ്ട് യേശാവ്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ അതോടുകൂടി യേശാവിന്റെ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ യേശാവിന്റെ മക്കൾ വേറൊരു രീതിയിലേക്കാണ് പോകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ മുമ്പോട്ട് പറഞ്ഞത്, ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ, ദൈവിക പദ്ധതിക്ക് വേണ്ടി വിളിക്കുമ്പോൾ, ദൈവത്തിന്റെ മനസ്സിൽ വലിയൊരു പദ്ധതി മനസ്സിൽ കണ്ടിട്ടാണ് വിളിക്കുന്നത്. നമുക്ക് ആ പദ്ധതി അറിയില്ല, നമുക്കൊരൊറ്റ സ്റ്റെപ്പ് മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ആ സ്റ്റെപ്പിൽ ബൈ ഫെയ്ത്തിൽ, വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ ദൈവം ആ പ്ലാനുകളെ ക്ലിയറാക്കി മുമ്പോട്ട് പോവാണ്. നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നടക്കുകയാണ്. അതേപോലെ തന്നെ ചിലര് പുറത്തു പോവുകയാണ്. ഞാൻ പറഞ്ഞത് നിത്യമായിട്ട് ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരിക്കാം, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ പോകുമായിരിക്കും, പോകത്തില്ലായിരിക്കും, അതിനെപ്പറ്റിയല്ല പറയുന്നത്. പക്ഷെ നിത്യമായിട്ട് നഷ്ടപ്പെടുന്ന ചില ദൈവീക പദ്ധതികൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവസാനം നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് സ്വർഗത്തിലോ നരകത്തിലോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൈവം അവസാനം പറയുകയാണ്, ദൈവത്തിന്റെ ഒരു ഫോർ പ്ലാൻ കാണിച്ചിട്ട് പറയുകയാണ്, ഇതായിരുന്നു നിന്നെപ്പറ്റിയുള്ള ദൈവിക പദ്ധതി, ആൻഡ് യു മിസ് ഇറ്റ്. നീ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു, നീ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം സമ്പാദിച്ചു, ഇല്ലെങ്കിൽ സമ്പാദിച്ചില്ല, പല കാര്യങ്ങളും പ്ലാനുകളും പദ്ധതികളും നിന്റെ ജീവിതത്തിൽ നടന്നു, ബട്ട് യു മിസ്ഡ് ഗോഡ്സ് പ്ലാൻ. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിന്റെ പദ്ധതി യേശുക്രിസ്തുവിനെ പറ്റിയുള്ളത് ഒരു പുസ്തക ചുരുളിൽ എഴുതിയിരുന്നു, നമ്മളെപ്പറ്റിയുള്ളതും എഴുതിയിരിക്കുന്നു. അബ്രഹാമിനെ പറ്റിയും ഇസ്ഹാക്കിനെ പറ്റിയും യേശാവിനെ പറ്റിയും യാക്കോബിനെ പറ്റിയും ഉള്ളതെല്ലാം
എഴുതിയിരുന്നു. എന്നാൽ ആ ഫുൾഫിൽമെന്റിൽ നിന്ന് പുറത്തു പോകുന്ന വ്യക്തികൾ അവസാനം നമ്മൾ മനസ്സിലാക്കുകയാണ് ദൈവിക പദ്ധതി ഇതായിരുന്നു. ഐ മിസ്ഡ് ദാറ്റ്. നിത്യത നഷ്ടപ്പെടുന്നില്ലോ എന്നുള്ളത് വേറൊരു വിഷയം. ചിലർക്ക് നിത്യത നഷ്ടപ്പെടും, ചിലർക്ക് നിത്യമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്ലാനുകൾ ദൈവത്തിൻ്റെ അടുത്ത് പറയുകയും ആ പ്ലാനുകൾ ചിലപ്പോൾ സക്സസ് ആവുകയും അതായിരിക്കും നമ്മുടെ സാക്ഷ്യം. ചിലപ്പോൾ ദൈവം എന്തൊക്കെ എനിക്ക് ചെയ്തു തന്നു എന്നുള്ളത്, എന്റെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൽ കൂടി അതിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ഉറപ്പുണ്ടാവുകയും അത് ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതാണ് പലരുടെയും ജീവിതത്തിൽ മിസ്സാവുന്നത്. പലരെ സംബന്ധിച്ചിടത്തോളം ദൈവിക പ്ലാൻ എന്താണെന്ന് പോലും മനസ്സിലാകാതെ ഉള്ള ജീവിതമാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ് വി മിസ്ഡ് ഇറ്റ്. നമ്മൾ മനസ്സിൽ അതിൽ നിന്ന് പുറത്തുപോയി. ഞാനത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 15-ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് പുറകിലേക്ക് ചിന്തിച്ചു നോക്കുകയായിരുന്നു. ഞാൻ ചിന്തിച്ച പല കാര്യങ്ങളും ഞാനൊരു ചില കാര്യങ്ങൾ ചുരുക്കമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി പറയുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മൾ മുമ്പോട്ട് പോകേണ്ട ആവശ്യകത എന്നെ ദൈവം മനസ്സിലാക്കി തരികയായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിലും ഇസ്ഹാക്കിന്റെ ജീവിതത്തിലും യാക്കോബിന്റെ ജീവിതത്തിലും ഒക്കെ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അബ്രഹാമിന്റെ അടുത്ത് വലിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. പക്ഷെ ഈ മിസ്റ്റേക്കുകളൊന്നും ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷെ ഡിസിഷൻസ് ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുകയും അവർ ഔട്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളും ഏത് നമ്മുടെ തെറ്റുകൾ പോലും നമ്മുടെ ദൈവിക പദ്ധതിയിൽ നമ്മളെ പുറത്താക്കുകയില്ല. എന്നാൽ നമ്മൾ എടുക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന നമ്മളുടെ ഡയറക്ഷൻസ് ഉണ്ട്, അത് നമ്മളെ ദൈവിക പദ്ധതിയിൽ നിന്ന് പുറത്തു കളയും. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടവും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നിത്യതയെ വിലയുള്ളതായിട്ട് ദൈവിക പദ്ധതി എന്താണെന്ന് അന്വേഷിക്കാതെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാതെ, അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുന്നു പറഞ്ഞത്. ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം വന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് കൈയടിച്ചിട്ട് പോവുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ സ്പെസിഫിക് പദ്ധതിയുണ്ട്. അത് ഒന്നുകിൽ ഫുൾഫിൽ ആവും, ഒന്നുകിൽ ഫുൾഫിൽ ആകാതെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കി ദൈവത്തിന് എന്നെ എവിടെയായിരിക്കണം, ഏത് സമയത്ത് എവിടെയായിരിക്കണം, എന്ത് ചെയ്യണം, എല്ലാത്തിനെ പറ്റിയും ക്ലിയർ ആയിട്ടുള്ള പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പുറത്താണോ അകത്താണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ദൈവിക പദ്ധതിക്കുള്ളിൽ നിൽക്കുന്നത് പോലത്തെ സുരക്ഷിതത്വം ലോകത്തെവിടെയും കിട്ടുകയില്ല. ഒരു ദൈവദാസനോട് ചോദിച്ചു, ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ട സ്ഥലം ഏതാണ്? ഓസ്ട്രേലിയയാണോ, ജർമ്മനിയാണോ, അമേരിക്കയാണോ, UK ആണോ, കാനഡയാണോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പദ്ധതി സ്ഥലം എന്നത് ദൈവഹിതത്തിന്റെ നടുക്ക് നിൽക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് നടുക്ക് നിൽക്കുക അത് അറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്തത് ഒരു അരക്ഷിതാവസ്ഥയാണ്. നമ്മളെപ്പോഴും അരക്ഷിതരായിരിക്കും, എപ്പോഴും നമ്മൾ ടെൻഷനിലായിരിക്കും, നമ്മളെപ്പോഴും പ്രഷറിലായിരിക്കാം. കാരണം നാളെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. നാളെ ഒരു വണ്ടി ഇടിച്ച് നമ്മൾ തട്ടിപ്പോകും നമുക്കറിയത്തില്ല. കാരണം ദൈവിക പദ്ധതിയിലാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പഠിക്കേണ്ടി വരും. ഇനി ഞാൻ അന്നേരം പറഞ്ഞത്, ഞാനിങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുകയായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 1997 എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ, കണ്ടുമുട്ടുന്നതിന് മുമ്പ് വരെ ആക്ച്വലി ഒരു തകർന്ന, എല്ലാ രീതിയിലും തകർന്നൊരു ജീവിതമായിരുന്നു എന്റേത്. പഠിത്തത്തിലും ജീവിതത്തിലും എല്ലാ രീതിയിലും. ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാനായിട്ട് തന്നെ ഡിപ്ലോമ ഇലക്ട്രോണിക്സിന് പഠിപ്പിക്കാനായിട്ട് വീട്ടുകാർ വിടുമ്പോൾ അവരുടെ എന്റെ പേരൻസിനുള്ളൊരു ഒരു ഉദ്ദേശവും എന്റെ ഈ ലൈഫ് സ്റ്റൈൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിക്കിട്ടുക, എന്റെ കൂട്ടുകെട്ടിൽ നിന്ന് എന്നെ വിടുവിക്കുക, എന്നെ നന്നാക്കുക എന്നുള്ള ഉദ്ദേശത്തു കൂടിയാണ് അവരങ്ങോട്ട് വിടുന്നത്. അപ്പൊ ഞാൻ ബാംഗ്ലൂര് പഠിക്കാനായിട്ട് പോയി. പക്ഷേ ഈ എരിചട്ടിയിൽ നിന്ന് വറചട്ടിയിൽ നിന്ന് എരിതിയിൽ നിന്ന് വീഴുന്ന പോലത്തെ ഒരു സ്ഥിതിയായിരുന്നു. ഞാൻ ചെന്ന് അവിടെ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ടൊരു വീട്ടിൽ താമസിക്കാനായിട്ട് തുടങ്ങി. അവരൊരു RC ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാമിലിയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോടുകാരാണ്. നേരെ ഇവരുടെ ഒരു പ്രത്യേകത, ഈ അപ്പനും മോനും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഇവര് എല്ലാ ദിവസവും വൈകുന്നേരം മദ്യപാനവും ബാക്കിയുള്ള പരിപാടികളും സിനിമ ഇങ്ങനത്തെ പരിപാടികളാണ്. ഞാനീ ഇവരുടെ കൂട്ടത്തിൽ കൂടി എന്റെ പഠിത്തവും കുഴപ്പമായി. കംപ്ലീറ്റ്ലി അതുവരെയും എല്ലാം തകർന്നിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കൂടിയായി വളരെ വളരെ മോശമായിട്ടൊരു ലൈഫിലേക്ക് മുമ്പോട്ട് പോവാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ജീവിതം എന്റെ പിടിയിൽ നിൽക്കുന്നില്ല, എനിക്ക് നന്നാവാൻ ഇനി ആഗ്രഹിച്ചാലും നന്നാവാൻ ഒക്കാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നന്നാവണമെന്ന് വിചാരിക്കും, പക്ഷെ അത് നടക്കത്തില്ല. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ ആർ ടി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, എച്ച് എം ടി ലേ ഔട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ 97 ഒരു ആ വീട്ടിൽ ഒരു പ്രയർ മീറ്റിംഗ് നടക്കുക. ആ പ്രയർ മീറ്റിംഗിൽ ഒരു ചെറുപ്പക്കാരൻ, അന്നുവരെ അവിടെ ഒരു പ്രയർ മീറ്റിംഗ് നടന്നിട്ടില്ല, അന്ന് ആദ്യമായിട്ട് പ്രയർ മീറ്റിംഗ് നടക്കാം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ ഒരു ചെറിയൊരു മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യവും അദ്ദേഹത്തിന്റെ പ്രസംഗവും പറഞ്ഞു. ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള മാനസികാവസ്ഥയിലല്ല. പക്ഷെ ആ മീറ്റിംഗിന്റെ അവസാനം ഞാൻ ഈ വ്യക്തിയുമായിട്ട് എന്തോ സംസാരിച്ച് തർക്കമായി, ഇവർക്ക് പ്രയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. പ്രയർ കുളമാക്കുക എന്നുള്ളത് ഈ അപ്പന്റെ മോന്റെ ഒരു ഉദ്ദേശവുമായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് ഇവർക്ക് പ്രയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ പ്രയർ കംപ്ലീറ്റ് ചെയ്യാതെ ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. എന്നാൽ അവർ പോയിട്ട് അവർ തിരിച്ച് അന്ന് രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ എന്നെ കാണാനായിട്ട് വരികയാണ്. രാത്രിയിൽ ഒരു 10 മണിയായപ്പോൾ ഈ ചെറുപ്പക്കാരൻ തിരിച്ച് ആ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ജിനുവിനെ സംസാരിക്കാനായിട്ട് ദൈവം എന്റെ അടുത്ത് വലിയ പ്രേരണ തരുന്നത്, അതുകൊണ്ട് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്തോ ഈ ചെറുപ്പക്കാരന്റെ കൂടെ ഈ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് അന്ന് അവിടെ പ്രേയർ നടത്തിയ ആ ദൈവദാസനും ബാക്കി കുറച്ചുപേരുണ്ട്. ഇവരെന്റെ അടുത്ത് സുവിശേഷം പറയുകയാണ്. ഞാൻ ഇവരടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ലൈഫ് വളരെ തകർന്നിരിക്കുകയാണ് എല്ലാ രീതിയിലും, പഠിത്തത്തിലും ജീവിതത്തിലും. ആൻഡ് ഐ വാസ് അഡിക്റ്റഡ് ടു മെനി സിൻസ്. എനിക്കിതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട്, മാത്രമല്ല എനിക്ക് എക്സാമൊക്കെ പാസ്സായി നന്നായിട്ട് ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അവരെന്റെ അടുത്ത് അന്ന് രാത്രി പറഞ്ഞു, പുത്രൻ നിന്നെ സ്വതന്ത്രരാക്കുകയാണെങ്കിൽ യു വിൽ ബി ഫ്രീ. യേശുക്രിസ്തുവിനെ നിന്നെ സ്വതന്ത്രനാക്കാൻ കഴിയുന്നു. ചുരുക്കത്തിൽ അന്ന് രാത്രിയിൽ ഏകദേശം 1 മണിയോടെ സമയത്ത് ഞാൻ കർത്താവിന് എന്റെ ജീവിതം കൊടുത്തു. ഞാൻ എന്റെ ദൈവത്തിലായിരുന്നു, അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി തന്നെ എനിക്ക് അനുഭവിക്കാവുന്ന രീതിയിൽ തന്നെ എന്റെ പാപങ്ങളിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടി. അഡിക്ഷൻസിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടു. ഞാൻ ചുരുക്കി മുമ്പോട്ട് പോകണം. അന്നേരം രണ്ടാമത് എന്റെ എക്സാം അത് കഴിഞ്ഞിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിറ്റേ മാസമാണ് എക്സാം. ആ എക്സാമിന്റെ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് സബ്ജക്റ്റുകളുടെ പേര് പോലും അറിയത്തില്ല, അത്രമാത്രം ഞാൻ എന്റെ പഠിത്തവുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലാണ്. എന്നിട്ട് ഇവരെന്റെ അടുത്ത് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, നിനക്ക് ദൈവം നിന്നെ സഹായിക്കും, നീ പ്രാർത്ഥിച്ചിട്ട് പോയി എക്സാം എഴുതിയാൽ ദൈവം നിന്നെ സഹായിക്കും, നിനക്ക് എല്ലാ എക്സാമും പാസ്സാവാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വിശ്വസിച്ചു, അവരുടെ വാക്കുകൾ കേട്ടു, ഞാൻ പോയി എക്സാം എഴുതി. അങ്ങനെ ഞാൻ നിന്നെ തിരിച്ച് അത് രക്ഷിക്കപ്പെട്ടതിന്റെ പിറ്റേ മാസം തന്നെ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്, ആനുവൽ ലീവിലേക്ക് നാട്ടിലേക്ക് പോവാണ്. ആനുവൽ ലീവിലെ നാട്ടിലേക്ക് പോയി ഞാൻ നാട്ടിൽ ചെന്നിട്ട് അവിടെയുള്ളൊരു ചർച്ചിൽ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള പുല്ലഞ്ചേരിയിലുള്ള അടുത്തൊരു പെന്തക്കോസ് ചർച്ചിൽ ഞാൻ മീറ്റിംഗിന് പോവുകയാണ്. ഞാൻ വീട് മാത്രം ഒറ്റയ്ക്ക് വീട്ടിന് മീറ്റിംഗിന് പോകുന്നു. അങ്ങനെ മുമ്പോട്ട് പോവാണ്. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഞാൻ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ നടന്ന ചില വളരെ വിഷമകരം എന്ന് ഞാൻ തോന്നിച്ച ചില കാര്യങ്ങളെ ദൈവം എങ്ങനെയാണ് എന്റെ നന്മയ്ക്കായിട്ട് മാറ്റിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. ഞാൻ അവിടെ പോയി ആ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എന്റെ എക്സാമിന്റെ റിസൾട്ട് വരികയാണ്. എന്റെ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ ഞാൻ ഞാൻ അന്നത്തെ എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്റെ ഞാൻ ആദ്യം വായിച്ച ബുക്ക് എന്ന് പറയുന്നത് ഈ പോൾ യോങ് വിച്ചോയുടെ 4th Dimension എന്നൊരു ബുക്കുണ്ട്, വിശ്വാസത്തിന്റെ അത്ഭുതരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കുമെന്നുള്ള ടീച്ചിംഗ് ആണ്, പോസിറ്റീവ് തിങ്കിങ്. എന്നിട്ട് ഞാൻ അത് വായിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്ത് ഞാൻ എന്റെ മനസ്സിലെ എന്റെ ഉറച്ച ബോധ്യം ഞാൻ എഴുതിയ എക്സാമിന് എല്ലാ പേപ്പറും പാസ്സാകുമെന്നുള്ള തന്നെയാണ്. നേരെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ എല്ലാത്തിനും പാസ്സാകും, ഉറപ്പായിട്ടും പാസ്സാകും എന്ന് പറഞ്ഞ് ഞാൻ റിസൾട്ട് നോക്കാനായിട്ട് പോയി. റിസൾട്ട് നോക്കാനായിട്ട് പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാത്തിനും പാസ്സാകുമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ സബ്ജക്റ്റിനും ഫെയിലായി. എല്ലാ പേപ്പറിനും 10 പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ 10 ഫെയിലായി. അത് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു തിരിച്ചടിയായിരുന്നു വിശ്വാസത്തിൽ വന്നതിന് ശേഷം. സത്യത്തിൽ ദൈവം എന്നെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്റെ വിശ്വാസം ഞാൻ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയത് കൊണ്ട് ദൈവം ഈ കാര്യം എനിക്ക് ചെയ്തു തരുമെന്നായിരുന്നു. ആദ്യത്തേതിൽ തന്നെ അത് ഫെയിലായി. കർത്താവ് കാണിച്ചു തരികയാണ്, ഇത് കാരണമാണെങ്കിൽ നീ ഫോളോ ചെയ്യണ്ട എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. പക്ഷെ ഞാൻ വിശ്വസിച്ചിരുന്നൊരു കാര്യത്തിനെതിരായിരുന്നു അത് സംഭവിച്ചത്. പിന്നെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു, എനിക്ക് മനസ്സിലായി ഇത് ഏതായാലും പോയി. പക്ഷെ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചു. പക്ഷെ എക്സാം ഫെയിലായതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ 10 പേപ്പർ ഒരുമിച്ച് എഴുതിയെടുക്കാനായിട്ട് കിട്ടില്ല. ബാംഗ്ലൂരൊക്കെ പഠിച്ചവർക്കറിയാം, അന്ന് തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് കൂടുതൽ എഴുതി വാങ്ങിച്ച് പാസ്സാവണം. ഇത്ര പേപ്പർ കഴിഞ്ഞ് അന്നേരം സെക്കൻഡ് ഇയർ പഠിത്തമെന്ന് പറയുന്ന എന്റെ മനസ്സിൽ നിന്ന്, എക്സാം ഈ കോഴ്സ് എന്ന് പറയുന്ന മനസ്സിൽ നിന്ന് തന്നെ പോയി. അങ്ങനെ അത് ഞാൻ വിട്ടു. ഞാൻ വിചാരിച്ച് ഇനി വേറെന്തെങ്കിലും പരിപാടി നോക്കാം എന്ന് പറഞ്ഞ് തിരിച്ച് നാട്ടിൽ വരികയാണ്. അങ്ങനെ എന്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു. രണ്ടാമത് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്റെ ചർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇതിനു പറഞ്ഞാണ്, എനിക്ക് പറയുന്നതൊക്കെ എന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ അടുത്തൊരു പെന്തക്കോസ്റ്റൽ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ആ ചർച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ ചർച്ചിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയിരുന്ന ഒരു സ്പിരിച്വാലിറ്റി, ഞാൻ ദൈവവചനത്തിൽ നിന്ന് വായിച്ചതും ഇല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ കണ്ടതുമായിട്ടുള്ളൊരു സ്പിരിച്വാലിറ്റി എനിക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ ചർച്ചിൽ പല പല പ്രശ്നങ്ങളുണ്ടായി. രണ്ട് ഗ്രൂപ്പായിട്ട് ആ ചർച്ച് തിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ ഒരു ഗ്രൂപ്പ് പുതിയതായിട്ട് വന്ന വിശ്വാസിയായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് മറ്റേ ഗ്രൂപ്പിനുമെതിരെ സംസാരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് കോൺഫ്ലിക്റ്റിലേക്ക് പോയി. ആ പാസ്റ്ററിനെ മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തും കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ഒപ്പിടാനൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ പുതിയ വിശ്വാസിയാണെന്ന് ഓർക്കണം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ചിൽ ഞാൻ അവിടെ പോയി ഒരു 4 മാസത്തോളം കഴിഞ്ഞപ്പോൾ ലിറ്ററലി അടിയായി, വഴക്കായി, അടിയായി. ആ ചർച്ച് പോലീസ് വന്നിട്ട് ക്ലോസ് ചെയ്തു. മാത്രമല്ല ഈ ചർച്ചിലെ പാസ്റ്ററിനെ അവിടെയുള്ള മർത്തോമക്കാർ, എന്റെ പേരന്റ്സ് പോകുന്ന മർത്തോമ സഭയിലെ ആൾക്കാര് ഈ പാസ്റ്ററിനൊരു വീടെടുത്തു കൊടുത്ത് ആ വ്യക്തിയെ താമസിപ്പിക്കാൻ തുടങ്ങി. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയൊരു സിറ്റുവേഷനിൽ ഒരു വിശ്വാസി എങ്ങനെ നിൽക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ചുരുക്കത്തിൽ ഞാൻ പോയിരുന്ന ചർച്ച് പൂട്ടി, ചർച്ചിന്റെ പാസ്റ്ററിനെ ഞാൻ പൊക്കൊണ്ടിരിക്കുന്ന, എന്റെ പേരന്റ്സ് പൊക്കൊണ്ടിരിക്കുന്ന ചർച്ചുകാര് വാടകയ്ക്ക് താമസിപ്പിക്കുന്നു. എന്റെ വീട്ടുകാർ എന്റെ അടുത്ത് പറയുന്നത്, നിന്റെ ചർച്ച് പൂട്ടി, നിന്റെ പാസ്റ്ററിനെ ഞങ്ങളാണ് ചെലവിന് കൊടുക്കുന്നത്, നീ ഞങ്ങളുടെ കൂടെ പോകുന്നുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇതെനിക്ക് ഒരു വളരെ ഒരു ഭയങ്കര ആ എക്സാം തോറ്റതിനേക്കാൾ വലിയൊരു ഷോക്കായി പോയത്. എന്റെ ജീവിതത്തിൽ പല പല ക്വസ്റ്റ്യൻസ് വന്നു. എനിക്ക് മനസ്സിലായി ഇതാണോ യഥാർത്ഥത്തിലുള്ള സ്പിരിച്വാലിറ്റി, ഇതാണോ യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവസഭയിൽ നടക്കേണ്ടത്. അങ്ങനെ സഭ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാനിനി എവിടെയും പോകുന്നില്ല, ഞാൻ ഇനി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവം യഥാർത്ഥത്തിൽ എന്താണ് കാണിച്ചു തരുന്നുള്ള കാണിക്കട്ടെങ്കിൽ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം വീട്ടിലിരുന്ന് വേറെവിടെയും പോകാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവവചനം വായിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്പിരിച്വാലിറ്റി ഉണ്ട്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവസഭയുണ്ട്, ഇന്ന് കാണുന്ന പലതും അതുമായിട്ട് യോജിക്കുന്നതല്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ നിലമ്പൂർ ഭാഗത്ത് നിങ്ങൾക്കറിയാവുന്ന തരത്തിൽ അവിടെയൊക്കെ ക്രിസ്ത്യൻ ബുക്കുകൾ എന്ന് പറയുന്നത് കിട്ടാനേ ഇല്ല, ഇപ്പോഴുമില്ല. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബൈബിൾ അല്ലാതെ വേറെ അധികം ക്രിസ്ത്യൻ ബുക്കുകളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ നിലമ്പൂർ ടൗണിൽ ചെല്ലുമ്പോൾ ഒരു മൊബൈൽ ബുക്ക് സ്റ്റാൾ വരികയാണ്. ആ ബുക്ക് സ്റ്റാളിൽ കയറി ഞാൻ ചില ബുക്കുകൾ വാങ്ങി, ക്രിസ്ത്യൻ ബുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബുക്ക് സ്റ്റാളിൽ കയറിയപ്പോൾ ഒരു ബുക്ക്, ബ്യൂട്ടി ഫോർ ആഷസ്, വെണ്ണീറിന് പകരം ദിവ്യ സൗന്ദര്യം എന്നൊരു ബുക്ക്, എഴുതിയിരിക്കുന്ന ഓദറിന്റെ പേര് സാക്യുനൻ. അങ്ങനെ ഒരു ബുക്ക് ഞാൻ വാങ്ങിക്കുന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കുന്നു. ആ ബുക്കിൽ കൂടി ദൈവം എൻ്റെ അടുത്ത് പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്, പല കാര്യങ്ങളും ദൈവം എന്റെ കണ്ണുറക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ സഹോദരനെ കാണാനായിട്ട് ബാംഗ്ലൂർ പോവുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തു. വേറൊരു സ്റ്റോറി, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ, എന്നാൽ ഞാൻ വേറെ എവിടെ മീറ്റിംഗിനെങ്ങും പോവാതെ ഒരു വർഷമായിട്ട് വീട്ടിലിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ചർച്ച് വീണ്ടും ഓപ്പൺ ചെയ്തു കുറച്ച് മാസങ്ങൾക്ക് ശേഷം. എന്നിട്ട് ഇവരെന്നെ തിരിച്ചു വന്ന് വിളിച്ചു. ഞാൻ ഒരാഴ്ച അവിടെ പോയി. ഞാൻ ആദ്യമായിട്ട് ദൈവവചനം സംസാരിക്കുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന അവിടെ വെച്ചിട്ടാണ്. ഞാൻ അവിടെ വെച്ചിട്ട് അവസാനമായിട്ട് അവരത് പറഞ്ഞു, ഇനി ഞാൻ അവസാനത്തെ മീറ്റിംഗ് ഞാനിവിടെ, ഇനി ഞാനിവിടെ വരുന്നില്ല, അതിന്റെ കാരണം ഇന്നതാണ്, ഈ രീതിയിലുള്ള ഒരു മീറ്റിംഗിന് എനിക്ക് തുടരാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. എന്നിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ ബാംഗ്ലൂര് ഈ താമസിച്ചിരുന്ന വീട്ടിലേക്ക്, എക്സാമൊക്കെ തോറ്റല്ലോ, അന്നേരം പിന്നെ ഒരു വർഷത്തേക്ക് വീട്ടിലേക്ക്, അതിന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് ഈ വീട്ടിൽ പോയി, ബാംഗ്ലൂരെ വീട്ടിൽ പോയി താമസിച്ചിരുന്ന വീട്ടിൽ. താമസിച്ചിരുന്ന വീട്ടിൽ ചെന്നപ്പോൾ അടുത്ത പ്രശ്നം, ഈ താമസിച്ചിരുന്ന വീട്ടിലെ കുറെ സാധനങ്ങൾ എങ്ങനോ ആരോ കട്ടുകൊണ്ട് പോയി എന്നവർ പറയും. നടന്നാണോ ഉള്ളതാണോ ചിലപ്പോൾ ആയിരിക്കാം. ഈ പോയത് ഞാൻ പോയതിന് ശേഷമാണ്, അതുകൊണ്ട് ഞാനാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് ഇവർ എന്റെ സാധനങ്ങളെല്ലാം തരാതെ തന്നെ അവിടുന്ന് ഇറക്കി വിട്ടു. മൂന്നാമത്തെ സംഭവം, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വരികയാണ്. എല്ലാ രീതിയിലും തിരിച്ചടികൾ തന്നെ. ഞാൻ പറഞ്ഞത് ആദ്യത്തെ വിശ്വാസത്തിൽ വന്നിട്ട് ആദ്യത്തെ വർഷത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ആദ്യത്തെ ഒന്നൊന്നര വർഷത്തിനിടയിൽ ഈ ചർച്ച് കൂട്ടിയതിന് ശേഷം വേറൊരു സംഭവം ഉണ്ടായി. ആ എന്റെ കൂടെ എന്റെ ഏകദേശം അതേ സമയത്ത് വിശ്വാസത്തിൽ വന്നൊരു കുടുംബം തിരിച്ച് മർത്തോമസഭയിൽ മാപ്പെഴുതി തിരിച്ചുപോയി. ഞാൻ എവിടെയും പോകാതെ വീട്ടിലിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും എന്റെ അടുത്തൊരു എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയാണ്, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ റൂള് മാറിയിരിക്കുന്നു, ജയിക്കാനുള്ള പെർസെന്റേജ് അവർ മാറ്റി കുറച്ചു. അങ്ങനെ ഒരു ചരിത്രത്തിൽ അവരുടെ ചരിത്രം എനിക്കൊണ്ട് ഒരു 10-20 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. അന്നേരം എനിക്ക് തോന്നി, എന്നാ പിന്നെ ഞാൻ പോയി നോക്കാം എന്റെ ഈ 10 പോയ എക്സാമിന്റെ പേപ്പറുകളുടെ സ്ഥിതി എന്താണെന്ന് അറിയാമെന്ന് കരുതി ഞാൻ ബാംഗ്ലൂരിൽ ചെന്നിട്ട് റിസൾട്ട് നോക്കുമ്പോൾ വലിയൊരു അത്ഭുതം കാണുകയാണ്. ഞാൻ തോറ്റ വിഷയങ്ങൾ കുട്ടുമുക്കാലും പെർസെന്റേജ് കുറച്ച് കയറാൻ ഞാൻ ജയിച്ചു. പിന്നെ ഒരു പേപ്പറും കൂടി ജയിച്ചാൽ എനിക്ക് സെക്കൻഡ് ഇയർ കയറാം. നേരെ പഠിത്തം കംപ്ലീറ്റ്ലി വിട്ടുകളഞ്ഞിരുന്ന എനിക്ക് പ്രതീക്ഷയായി, ഒരു പേപ്പർ കൂടെ പാസ്സായാൽ എനിക്ക് സെക്കൻഡ് ഇയറിൽ കയറാമെന്നുള്ള പ്രതീക്ഷയായി. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതി പാസ്സായി സെക്കൻഡ് ഇയറിലേക്ക് കയറുകയും ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം, സെക്കൻഡ് ഇയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് താമസിക്കാൻ വീടില്ല. ആർട്ടിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട്ടിൽ തന്നെ ഇറക്കി വിട്ടു, എവിടെയും സ്ഥലമില്ല. അന്നേരം അങ്ങനെ അതാണ് ഒരു വിഷയം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പുനലൂരിൽ എന്റെ മമ്മിയുടെ വീട്ടിൽ ഒരു സമയത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോയി. ഞാൻ പോയിട്ട് തിരിച്ച് നിലമ്പൂരോട്ട് വരാനിരിക്കുമ്പോൾ എന്റെ അടുത്തൊരു എന്റെ ഒരു കൂട്ടുകാരൻ, ഒരു പഴയൊരു കൂട്ടുകാരൻ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരുവൻ ഹോസ്പിറ്റലിൽ മഞ്ഞപ്പിത്തമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അവനെ കൂടെ കണ്ടിട്ട് പോകാൻ നേരിച്ച് അവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ തിരിച്ചു പോരാൻ നേരത്തെ ഇവൻ എന്നോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നത്? അന്നേരം ഞാൻ പറഞ്ഞു, ഞാനിതുപോലെ ബാംഗ്ലൂർ പഠിക്കാൻ പോയതാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യം, എന്റെ വീട്ടിൽ അവിടുന്ന് താമസിക്കാൻ സ്ഥലമില്ല, ഇനിയിപ്പോൾ അടുത്ത വർഷം പഠിക്കാനായിട്ട് വരണം, പക്ഷെ താമസിക്കേണ്ട സ്ഥലം ഇവിടാന്ന് എനിക്കറിയത്തില്ല, വന്നിട്ട് എവിടെയെങ്കിലും അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇവ എന്റെ അടുത്ത് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പോ ഞാനിവിടെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്, നീ അവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ നിനക്ക് താമസിക്കാം, കുറച്ച് നാളത്തേക്ക് താമസിക്കാം. ഞാൻ ഇവരോട് ചോദിച്ചു, നീ എവിടെയാണ് താമസിക്കുന്നത്? നേരവും പറഞ്ഞു, ഞാൻ പറഞ്ഞു വൈറ്റ്ഫീൽഡിലാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു വൈറ്റ്ഫീൽഡ് എന്ന് പറയുന്ന ആർട്ടി നഗർ എന്ന് പറയുന്നത് ഒരു 10-40 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അന്നത്തെ സമയത്ത് ഒരു 3-4 ബസ് മാറിക്കണം, റിംഗ് റോഡുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എന്തായാലും നിന്റെ കൂടെ വരാം, ഞാൻ അവിടെ ഒന്ന് നോക്കട്ടെ, അവിടെ ഒന്ന് താമസിച്ച് ഒരു 1-2 മാസത്തിനുള്ളിൽ എനിക്ക് വേറെ താമസ സ്ഥലം കിട്ടും എന്ന് കരുതി ഞാൻ അങ്ങനെ സെക്കൻഡ് ഇയറിലേക്ക് എക്സാം പാസ്സായി സെക്കൻഡ് ഇയർ പഠിക്കാൻ വേണ്ടി വൈറ്റ്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. ഞാൻ വൈറ്റ്ഫീൽഡിലേക്ക് പോകുന്നത് എന്റെ മനസ്സിൽ മാക്സിമം 1 മാസം അല്ലെങ്കിൽ 2 മാസം, അതിൽ കൂടുതൽ വൈറ്റ്ഫീൽഡിൽ നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് ഇത്രയും യാത്ര ചെയ്യാനായിട്ട് കഴിയത്തില്ല പഠിക്കാൻ വേണ്ടി. രാവിലെ 8 മണിക്ക് കോളേജ് തുടങ്ങുന്നിടത്ത് എനിക്ക് രാവിലെ 6 മണിക്ക് മുമ്പ് അവിടെ നിന്ന് എഴുന്നേക്കണം. നേരെ ഞാൻ വിചാരിച്ച ടെമ്പററി ഒരു അറേഞ്ച്മെന്റിന് വേണ്ടി പോകുന്നതാണ്. ഞാനങ്ങനെ വൈറ്റ്ഫീൽഡ് ചെല്ലുകയാണ്. വൈറ്റ്ഫീൽഡിൽ ചെന്ന് അവിടെ ഒരു വീട്ടിൽ ഇവരുടെയൊക്കെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ചേർന്നു. പക്ഷേ അവിടെ ഒരു രാജപാള എന്ന് പറഞ്ഞൊരു ചർച്ചിലും ഞാൻ പോകാനായിട്ട് തുടങ്ങി. പക്ഷേ ഞാൻ അവിടെ പോയി തുടങ്ങിയതോടുകൂടി എനിക്ക് മനസ്സിലായി, ഇനി ആർട്ടി നഗറിലേക്ക് പോകുന്നതിനേക്കാൾ ഇവിടെ നിൽക്കാനാണ് ദൈവത്തിന്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലായതല്ല. പക്ഷേ എനിക്ക് മനസ്സിലായി ഇവിടെ നിൽക്കുകയാണ് നല്ലതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ കണ്ടിയുമ്പോൾ അവിടെ ആ MEJ കോളേജിൽ നിന്ന് ആ പറഞ്ഞ സ്ഥലത്ത് എന്റെ അറിവിൽ രക്ഷിക്കപ്പെട്ട ആൾക്കാരും ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും രക്ഷിക്കപ്പെട്ടവരില്ല, എല്ലാവരും പല രീതിയിൽ നടക്കുന്നവരാണ്. എങ്കിലും ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാനായിട്ട് വരുന്നു. അദ്ദേഹം ഒരു കാത്തലിക്കാണ്. അദ്ദേഹം നിങ്ങൾക്കറിയാം, ജൂബി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് ജൂബിയാണ്. നേരെ പുള്ളി നേരെ രക്ഷിക്കപ്പെട്ടതാണെന്നാലും കത്തോലിക്കൽ പോവാണ്. അന്നേരം എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് പല കാര്യങ്ങളും സംസാരിച്ച് ഞാൻ അങ്ങനെ എവിടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു പരിചയപ്പെട്ടു പോയി. അങ്ങനെ അതിനുശേഷം ആ സ്ഥലത്ത് രാജു അങ്കിൾ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ബൈബിൾ സ്റ്റഡി എടുക്കാനായിട്ട് വൈറ്റ്ഫീൽഡ് വരുന്നു. അങ്ങനെ വൈറ്റ്ഫീൽഡിൽ ബൈബിൾ സ്റ്റഡി തുടങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുപേര് ആ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തേക്ക് വൈറ്റ്ഫീൽഡ് പോയ ഞാൻ പിന്നെ 2002 കുവൈറ്റിൽ വരുന്നവരെയും ബാംഗ്ലൂരിൽ വൈറ്റ്ഫീൽഡിൽ തന്നെ താമസിച്ചു. 2 മാസത്തേക്ക് പോയ ഞാൻ നീണ്ട 3 വർഷത്തിൽ കൂടുതൽ അവിടെ നിൽക്കാനുണ്ട്. ഈ 3 വർഷത്തിലിടയ്ക്ക് അവിടെ ബൈബിൾ സ്റ്റഡി തുടങ്ങി. അവിടെ ചില ചെറുപ്പക്കാർ വന്നു. വർഷങ്ങൾ കൊണ്ട് അവിടെ അനേകം രക്ഷിക്കപ്പെട്ടു. MEJ കോളേജിൽ ആ സമയത്ത് ഒരു ശരിക്കൊരു റിവൈവൽ എന്ന് പറയുന്നത് പോലൊരു മാറ്റമുണ്ടായി. ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. ഞാൻ ചുരുക്കി പറയുന്നത്, ഞാൻ 2002 അവിടെ നിന്ന് കുവൈറ്റിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. എനിക്കൊരു ജോലിയല്ല, ഡാഡി ഇവിടെ ആയിരുന്നു. ഡാഡി എന്നിട്ട് വിസ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. 2002 ഞാൻ ഇവിടേക്ക് വരുമ്പോഴേക്കും ബാംഗ്ലൂരിൽ വൈറ്റ്ഫീൽഡിലും കെയർപുരത്തും വൈറ്റ്ഫീൽഡിലും ജാലഹള്ളിയിലും 3 സഭകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഇറക്കുന്നത്. എന്നെ ഇത് ഞാൻ ഇതിനൊരു പാർട്ടായി തീർന്ന് എങ്ങനെയാണെന്ന് മാത്രം പറയുകയാണ്. ഇതിലൊന്നും എന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ 2002 അവിടുന്ന് പോകുമ്പോഴേക്കും ജാലകളിൽ മൂന്നിടത്ത് ചർച്ചും തുടങ്ങുകയും ഒരുപാട് പേര് രക്ഷിക്കപ്പെടുകയും ഒരുപാട് സ്റ്റുഡൻസ് രക്ഷിക്കപ്പെടുകയും ഒരുപാട് പേര് സ്ഥാനപ്പെടുകയും പലരും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയൊക്കെ ചെയ്തു. ഒരു വലിയ വ്യത്യാസമുണ്ട്. 2002 ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കുവൈറ്റിലേക്ക് പോരുമ്പോൾ ഞാൻ ബ്രദർ സാക്ടോണിനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ബ്രദർ എനിക്ക് കുവൈറ്റിലേക്ക് പോകാനായിട്ട് ഇങ്ങനൊരു കാര്യമുണ്ട്, അത് പ്രാർത്ഥിച്ചിട്ട് അവിടേക്ക് പോകാനായിട്ട് എനിക്കത് നടക്കാൻ, എനിക്ക് പോകാനായിട്ട് ആഗ്രഹമുള്ള കാര്യമോ അങ്ങനത്തെ കാര്യങ്ങളോ, പക്ഷെ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇദ്ദേഹം എടുത്ത് പറഞ്ഞു, നീ എവിടെ പോയാലും ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുക, ദൈവഹിത പ്രകാരം ജീവിക്കുക, അത്രമാത്രമേ ദൈവത്തിന്റെ പ്ലാനുള്ളൂ. ലോകത്തെ ഒരു സ്ഥലത്തും പോകുന്നത് തെറ്റോ ശരിയോ അല്ല, പക്ഷെ യു ഷുഡ് ബി ഗൈഡഡ്. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞു, അവിടെ ദൈവഹിത പ്രകാരമുള്ളൊരു സഭ നീ അന്വേഷിക്കണം. അന്നേരം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരനും അറിയാവുന്ന ഒരു ചർച്ച ഉണ്ട്. അന്നേരം അദ്ദേഹം എനിക്ക് സുനിൽ ബ്രദർ, സുനിൽ തോമസ് എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പർ തന്നിട്ട് പറഞ്ഞു, നീ അവിടെ പോയി അത് നോക്കുക. എനിക്ക് അതിനെപ്പറ്റി യാതൊരു അഭിപ്രായമില്ല, അറിയത്തതുമില്ല വ്യക്തമായിട്ട് ഇപ്പോഴത്തെ സ്ഥിതി, പക്ഷെ നീ അവിടെ പോയിട്ട് അത് ദൈവഹിത പ്രകാരമാണെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുവൈറ്റ് 2002 വരുന്നു. 2002 വന്നിട്ട് ഞാനിവിടെ ഒരു മീറ്റിംഗിന് വരുന്നു. ആ മീറ്റിംഗിന് വരുമ്പോൾ ഒരു കുറച്ച് പേരേ ഉള്ളൂ, ഒരു 4-5 പേരോ 6-7 പേരേ ഉള്ളൂ. എനിക്കറിയത്തില്ല ഇത് യഥാർത്ഥമുള്ള ചർച്ചാണോ സ്പിരിച്വൽ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അന്നേരം ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ ഏതായാലും എല്ലാ ചർച്ചകളിലും പോകും, കുവൈറ്റുള്ള ഏതായാലും പണിയൊന്നുമില്ല, ജോലിയൊന്നുമില്ല, അന്നേരം വെറുതെ ഇരിക്കണം. അന്നേരം എല്ലാ ദിവസവും മീറ്റിങ്ങുകൾ പോകാനായിട്ട് തീരുമാനിച്ചു. അന്നേരം കുവൈറ്റുള്ള മിക്ക ചർച്ചകളിലും ഞാൻ പോയി, എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ചർച്ചകളിലും പോയി. അതിലൊരു ചർച്ച ഇവിടുത്തെ കുവൈറ്റിലെ IPC ചർച്ചിൽ ഞാൻ സ്ഥിരമായിട്ട് പോയി, കാരണം അവിടുത്തെ പാസ്റ്റർ ഷാജി ഡാനിയൽ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അദ്ദേഹത്തിന് എന്നോടായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ റെഗുലറായിട്ട് പോകുമായിരുന്നു, അതേസമയം ഇവിടെയും വരുമായിരുന്നു. പക്ഷേ ഒരു 1-2 മാസം ഇങ്ങനെ പോയതിനു ശേഷം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ഗൈഡൻസ് കിട്ടി, ഇവിടെ പോവുക, ഈ സ്ഥലത്ത് തന്നെ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ തിക്താനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു, ലോകത്ത് എവിടെ പോയാലും ആൾക്കാർ എത്ര കുറവുള്ളതാണെങ്കിലും ആത്മീയമായിട്ട് തന്നെ ബിൽഡ് ചെയ്യാത്തൊരു ചർച്ചിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയില്ല എന്നുള്ള തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞാനതിന് ഈ ചർച്ചിൽ തന്നെ തുടരാനായിട്ട് തീരുമാനിച്ചു, ഈ ചെറിയ ഗ്രൂപ്പിൽ തുടരാനായിട്ട് തീരുമാനിച്ചു. അന്നേരം അന്ന് രാത്രി ശരിക്കും അന്ന് ഞാനിത് ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ഒരു അതിന്റെ കൂടെ പാരലായിട്ട് റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ ചർച്ചിലായതുകൊണ്ട് ആ പാസ്റ്ററിന്റെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇന്ന് പോലും ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ രാത്രി എന്റെ വീട്ടിൽ വന്നു, ഏകദേശം ഒരു 2 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എന്തിനാണ് ഈ ഡിസിഷൻ എടുത്തതെന്ന് മനസ്സിലായി. അദ്ദേഹം അവസാനം എന്നെ പ്രാർത്ഥിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു, സഹോദരനോട് തന്നെ പോകണം പറഞ്ഞു. അദ്ദേഹം ഇന്നിപ്പോ US ലാണ്. അങ്ങനെയാണ് ഞാനിവിടെ ഈ ചർച്ചിൽ മീറ്റിംഗിന് വന്നു തുടങ്ങിയത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീട് 2005 ആയപ്പോഴേക്കും 2004 ആയപ്പോഴേക്കും എനിക്ക് കല്യാണാലോചനകൾ തുടങ്ങി. കല്യാണാലോചനകൾ തുടങ്ങിയപ്പോൾ അതുവരെയും എന്റെ വിശ്വാസം, വീട്ടുകാരുടെ വിശ്വാസം, ഞാൻ ഇങ്ങനത്തെ ചർച്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു കാര്യമായ ഡിസിഷൻ വരുമ്പോൾ, കല്യാണത്തിന്റെ ഒക്കെ ഡിസിഷൻ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയാത്തതുകൊണ്ട് അവരാദ്യം തന്നെ മൊത്തവുമായി എന്നുള്ള കല്യാണാലോചനകൾ തുടങ്ങി. ഞാൻ അന്നേരം ആദ്യം തന്നെ പറഞ്ഞു, ഇത് പറ്റുകയില്ല, ഞാൻ എന്റെ വിശ്വാസ പ്രകാരം ഞാൻ രക്ഷിക്കപ്പെട്ട് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച് ദൈവത്തെ ഫോളോ ചെയ്ത് ഒരു പെൺകുട്ടിയെ വിവാഹിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഇവര് പിന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിൽ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെന്തക്കോസ്റ്റ് ആണ്. അങ്ങനെ ആലോചന തുടങ്ങി. അങ്ങനെ ആലോചനിച്ചപ്പോൾ ഞാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയണം, വീണ്ടും ജനിച്ചായിരിക്കണം, ദൈവത്തെ ഫോളോ ചെയ്തായിരിക്കണം. അന്നേരം ഇവർ പറഞ്ഞു, ഇങ്ങനത്തെ സ്റ്റാൻഡേർഡുകളൊന്നും എനിക്ക് അന്വേഷിക്കും, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ഒക്കത്തില്ല, നീ ആയി നിന്റെ പാടായി നീ തന്നെ കണ്ടുപിടിച്ചോളാം പറഞ്ഞു. അന്നേരം പിന്നെ അത് എന്റെ തലയിൽ വന്നു. ഞാൻ പറഞ്ഞു, എന്നിട്ട് പിന്നെ അവർ ആ കാര്യം വിട്ടു. അന്നേരം ഞാൻ പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിലെ സഹോദരന്മാരത്ത് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പെണ്ണെ അന്വേഷിക്കണം, കാരണം വീട്ടുകാർ ആ കാര്യം വിട്ടു, നിന്റെ തന്നെ, കാരണം അവർ പറയുന്ന നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നുകിൽ ഇങ്ങനെ ഇങ്ങനെ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഒക്കത്തുള്ളൂ. എന്നിട്ട് ഇവര് കുറച്ച് ആള് പലത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവസാനം ഞാൻ ഇവരുടെ ഒരു മെയിൽ അയച്ചു, ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി പെണ്ണ് അന്വേഷിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരാളെ കല്യാണം കഴിച്ച് കൂടേണ്ടി വരും എന്നൊരു അവസാനം വാണിംഗ് കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഈ കുവൈറ്റിൽ വന്നതിന് ശേഷം, 2000 വന്നതിന് ശേഷം എന്റെ അടുത്ത് ഒരു സഹോദരൻ ഇടയ്ക്ക് വിളിച്ചവും പറഞ്ഞിരുന്നു, ജൂബിയുടെ സിസ്റ്റർ കൂടി രക്ഷിക്കപ്പെട്ടു. എനിക്ക് ഇങ്ങനെ ജൂബിക്ക് ഒരു സിസ്റ്റർ ഉണ്ടെന്ന് അറിയത്തേയില്ല, അങ്ങനെ സഹോദരി ഉണ്ടെന്നറിയാം, എനിക്ക് ആളെ അറിയത്തേയില്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അത് ഈ സഹോദരി രക്ഷിക്കപ്പെട്ടു, ആ നാട്ടിൽ ബാംഗ്ലൂരിൽ വന്ന് സ്ഥാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ വിട്ടു. എന്നിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഒരു സഹോദരൻ എനിക്ക് ജൂസിയുടെ ഫോട്ടോ അയച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു ലീഡിംഗ് കിട്ടുകയാണ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഞാൻ എന്നിട്ട് പറഞ്ഞു വന്നതിന് അറിഞ്ഞു, ഞാൻ അങ്ങനെ 2005 എന്റെ കല്യാണം കഴിയുകയാണ്. ഞാനിത് ചുരുക്കി പറഞ്ഞത്, ഞാനിത് പറഞ്ഞതിന്റെ ഇത്രയും പറഞ്ഞതിന്റെ ആയിരുന്നു പറഞ്ഞാൽ, ഞാൻ തിരിഞ്ഞ് ചിന്തിച്ചു നോക്കുമ്പോൾ, പുറകോട്ട് ചിന്തിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ ദൈവത്തിന്റെ ഒരു കരം എനിക്ക് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, എന്റെ രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ഒരു വർഷത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വേസ്റ്റ് എന്ന് പറഞ്ഞ ചിന്തിച്ച ഞാൻ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, എന്റെ എക്സാം ഫെയിലായത്. കംപ്ലീറ്റ്ലി ഫെയിലായത്. രണ്ട്, എനിക്ക് എന്റെ ഞാൻ താമസിച്ചിരുന്ന സഭയിലെ പ്രശ്നങ്ങൾ മൂലമുണ്ടായ ആ തിരിച്ചടി. മൂന്ന്, എന്നെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഞാൻ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഇറക്കിവിട്ടത്. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ തിരിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് വൈറ്റ്ഫീൽഡ് വരേണ്ടി വന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ പിന്നീട് നടന്നത്. അവസാനം എന്റെ മാരേജ് വരെയും ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും എന്റെ ടെസ്റ്റിമണി പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് ദൈവത്തിന് എല്ലാ വ്യക്തികളെയും പറ്റി ഒരു പദ്ധതിയുണ്ട്. ഒരു പദ്ധതി. ആ പദ്ധതി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല. എന്തൊക്കെ തിരിച്ചടികളുണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. പക്ഷെ അത് നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എന്റെ ജീവിതത്തിലും പല മിസ്റ്റേക്കുകളും പല കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് പക്ഷേ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്നും ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ട് എന്നും ദൈവം അത് ഫുൾഫില്ല് ചെയ്യുമെന്നും വിശ്വസിച്ച് കർത്താവിന്റെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വേഴ്സ്റ്റ് കാര്യങ്ങളെയും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മാറ്റാനായിട്ട് കഴിയും. നമുക്കത് കാണാനായിട്ട് കഴിയത്തില്ല. നമുക്ക് കാണാൻ കഴിയും നമ്മുടെ തൊട്ടുമുമ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം കാണുന്നത് മുമ്പോട്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവിനെ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, കർത്താവിനെ കണ്ടുമുട്ടി ദൈവവേദനായതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു ഡിസിഷനാണ് നമ്മുടെ മാരേജ് എന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഡിസിഷൻ, രണ്ടാമത്തെ ഏറ്റവും വലിയ നന്മയെന്നും വേണമെങ്കിൽ പറയാം. കർത്താവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിത പ്രകാരമുള്ള ഒരു മാരേജാണ്, അത്രയേ ഉള്ളൂ. സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്. ഇനി ഞാൻ എന്നാലും പറഞ്ഞത് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം മുന്നമേ നമ്മളെ വിളിക്കുമ്പോൾ തന്നെ ദൈവം മുന്നമേ ചില കാര്യങ്ങൾ കണ്ടിട്ടാണ് വിളിക്കുന്നത്. ദൈവം ഭാവിയെ കണ്ടുകൊണ്ട് ഇന്നത് ഇന്നത് ഇന്നതൊക്കെ ഇവന്റെ ജീവിതത്തിൽ നടക്കണം എന്ന് കണ്ടിട്ടാണ് ചില കാര്യങ്ങളിലേക്ക് നമ്മളെ നടത്തുന്നത്. എന്നാൽ നമ്മളുടെ ഡിസിഷൻസും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും നമ്മൾ അതിന്റെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ ദൈവിക പദ്ധതി മിസ്സാവുകയും നമ്മളുടെ പദ്ധതിയാണെങ്കിൽ ഫുൾഫിൽ ആവുകയും ചെയ്യും. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെ തിരിഞ്ഞ് അവസാനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുകയാണ്, വി ഐ മിസ് ദ ഗോഡ്സ് പ്ലാൻ. ഞാൻ പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെ കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞത്, നമ്മൾ ബൈബിളിൽ മുമ്പോട്ട് പോകുമ്പോൾ പല പല രീതിയിൽ പല പല മിസ്റ്റേക്കുകൾ ചെയ്ത വ്യക്തികളെ പോലും ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇവരുടെയൊക്കെ മനസ്സിൽ ദൈവഹിതം ഫുൾഫില്ല് ചെയ്യണം, ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പ്ലാനുണ്ട് എന്നുള്ളത് ഇവരുടെ മനസ്സിൽ ക്ലിയറായിരുന്നു. ഞാൻ എങ്കിലും നിങ്ങളുടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സംഭവങ്ങളും, എത്ര വേഴ്സം തോന്നുന്ന സംഭവങ്ങളും, എത്ര നെഗറ്റീവും തോന്നുന്ന സംഭവങ്ങളും ദൈവത്തിന് അതിനെ ഏറ്റവും പോസിറ്റീവായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, കർത്താവിന്റെ വലിയ പ്ലാനിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ആർ വി ഇൻ ദ പ്ലാൻ ഓഫ് ഗോഡ്? ദൈവിക പദ്ധതിയിലാണോ നമുക്ക് ഉറപ്പുണ്ടോ? ദൈവത്തിന് എന്നെപ്പറ്റി ഒരു വിളിയുണ്ടെന്നുള്ളതും ദൈവത്തിനോട് എന്നെപ്പറ്റി ഒരു ആശയമുണ്ടെന്നുള്ളതും ദൈവത്തിനത് ഫുൾഫിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ റോമാലയനം 8:20 പറഞ്ഞിരിക്കുന്ന അവിടെ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് പോകും. സകലവും ദൈവം മുകളിൽ നിന്ന് കാര്യങ്ങളെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ GPSൽ ദൈവം ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവിക പദ്ധതിക്ക് പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. ഞാൻ ഇവിടെ കുവൈറ്റ് വന്നതിന് ശേഷവും പല പല പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിരുന്നു എനിക്കുണ്ടായിരുന്ന പോലീസ് കേസ്. രണ്ട് കേസുകൾ എനിക്കെതിരെ ഉണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ആദ്യത്തെ വർഷത്തിന് ശേഷം രണ്ടാമത് കടന്നുപോയ വലിയൊരു ട്രോമയായിരുന്നു അത്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും രണ്ടാമതായിട്ട് ഏറ്റവും ബ്ലസ് ആയത് ആ സംഭവമാണ്. എന്നെ ആത്മീയമായിട്ട് പല കാര്യങ്ങളും പഠിപ്പിച്ചത് ആ സംഭവമാണ്. ശരിക്കും ദൈവത്തിൽ ഉറപ്പിച്ചതും കർത്താവിൽ ട്രസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ ശരിക്കും ഉറപ്പിച്ചത് ഞാൻ കടന്നുപോയ പോലീസ് കേസും ജയിൽവാസവും ഒക്കെയാണ്. ഞാൻ അതിന്റെ പറഞ്ഞ പല സംഭവങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏത് സംഭവത്തെയും ദൈവത്തിന് പോസിറ്റീവ് ആക്കാനായിട്ട് കഴിയും. ഗോഡ് ക്യാൻ മേക്ക് ദ വേഴ്സ്റ്റ് ടു ബെസ്റ്റ്. പക്ഷെ ഒറ്റ കാര്യം മാത്രം, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
മൃത്യുവിൻ താഴ്വര തന്നിടം തള്ളാതെ നിത്യന്നി എത്തും തുണച്ചരിയിൽ കേസരി കുട്ടിയും കീഴും വിശന്നു നിന്ദാസർക്കു നന്മ കുറയുകില്ല നിന്നിളി കേട്ടു നിൻ പിന്നെ ഗമിച്ച പിൻകൈവിടപ്പെട്ടവർ പാരിലില്ല ഈ ഭൂവിൽ നിന്നാശ്രിത ജനതുല്യരായി സൗഭാഗ്യമുള്ളവർ വേറെയില്ല മണ്ണിൽ നിന്നെ നോക്കി റൂത്തു കാൽവച്ചതു വിണ്ണിൻ പടികളിലായിരുന്നു ആരും അറിഞ്ഞില്ലതന്നും ആ ഭൗതികരാരും അറിയുന്നില്ലെന്നും നാഥാ